പണ്ടൊക്കെ നമുക്ക് വേണ്ടി വണ്ടി സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ വിൽക്കുന്നവർക്കും കഷ്ടകാലാണെന്ന് തോന്നുന്നു. കാരണം ഈയിടെ കേട്ട ഒരു വലിയ കോമ്പൻസേഷൻ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വിറ്റ വണ്ടി മറ്റൊരാളുടെ കയ്യിൽ നിന്നും അപകടത്തിൽപ്പെട്ടു. രേഖകൾ മാറ്റാത്തത് കൊണ്ട് ആദ്യത്തെ ഓണർക്കാണ് ഹ്യൂജ് ആയ ഒരു കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ബാധ്യത വന്നുപെട്ടത്. ഇതുപോലെ വണ്ടി വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് ഇന്ന് അറിയാൻ ശ്രമിക്കാം. എന്റെ കൂടെയുള്ളത് ബൈജു എൻ നായരാണ്. അദ്ദേഹം പ്രമുഖ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആണ്. നമുക്ക് സംസാരിക്കാം. ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ്.
സെക്കൻഡ് ഹാൻഡ് കാറും ബൈക്കും ഒക്കെ വാങ്ങിക്കുക സാധാരണക്കാർക്കൊരു വലിയ ആശ്വാസമാണ്. സത്യത്തിൽ ഇങ്ങനെ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഒരു റിസ്ക് ആയി മാറുകയാണോ, ഈ ഒരു പ്രവണതയൊക്കെ കാണുമ്പോൾ?
തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ നമുക്കിപ്പോ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഒന്നുകിൽ ബാങ്ക് ലോൺ എടുക്കണം. ബാങ്ക് ലോൺ എടുത്താൽ അതിന് ഭീകരമായ പലിശയുണ്ട്. ഒരു 5 വർഷം കഴിഞ്ഞ് അടഞ്ഞു തീരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എടുത്തതിനേക്കാളൊക്കെ എത്രയോ കൂടുതലാണ് നമ്മൾ അടക്കേണ്ടി വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഒരു ചെറിയ തുക കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പോയി ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കാവുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. പക്ഷേ ഇതിന്റെ അകത്തൊരു വലിയൊരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ സ്വപ്നമായിട്ട് കൊണ്ടുനടന്നിരുന്ന ചില വാഹനങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം വാഹനങ്ങൾ നമ്മളിപ്പോ സെക്കൻഡ് ഹാൻഡിന് ചെറിയ വിലയ്ക്ക് വാങ്ങിക്കുകയും പക്ഷെ അതിനെന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് വലിയൊരു തിരിച്ചടി കിട്ടുകയും ചെയ്യും. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ മെർസിഡസ് ബെൻസ് പോലുള്ള വാഹനങ്ങളുടെ പോലും ചെറിയ പഴയ വാഹനങ്ങൾ ചെറിയ വിലയ്ക്ക് ഇപ്പൊ കിട്ടും. ഒരു 10 ലക്ഷം രൂപ താഴെ കിട്ടിയെന്നിരിക്കും. പക്ഷെ അതിന്റെയൊക്കെ സ്പെയർ പാർട്സ് കോസ്റ്റും മെയിൻ്റെനൻസ് കോസ്റ്റും നോക്കുമ്പോൾ വലിയൊരു തിരിച്ചടി നമുക്ക് ആ മേഖലയിൽ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള വാഹനങ്ങൾ തന്നെ ആയിരിക്കണം സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിക്കുന്നതും എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഇപ്പോൾ വാങ്ങിക്കുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും റിസ്ക് ആണെന്നാണ് പല പല ഇൻസിഡൻസും കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി വിൽക്കുന്ന സമയത്ത്, അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടത്?
കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, മെക്കാനിക്കലി ഉള്ള കാര്യങ്ങളും മറ്റ് രണ്ടാമതായിട്ടുള്ളത് RTO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം, നമ്മൾ വാഹനം വിൽക്കുന്നു, വാഹനം വാങ്ങിച്ചുകൊണ്ട് ഒരാൾ പോകുന്നു, പിന്നെ നമ്മൾ ഈ വാഹനം നമ്മുടെ പേരിൽ നിന്ന് മാറ്റപ്പെട്ടോ എന്ന് നോക്കാനുള്ള ഒരു ഒരു കാര്യം ഒരു ഒരു ഇത് നമ്മൾ ആരും നോക്കുന്നില്ല. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം ഈ വാഹനം പല കാര്യങ്ങളിൽ പെടാം. എന്തെങ്കിലും കള്ളക്കടത്ത് കേസിൽ പെടാം, അല്ലെങ്കിൽ ആക്സിഡന്റിൽ പെടാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദി പഴയ ഓണറായിരിക്കും. നമ്മുടെ പേരിലായിരിക്കും വാഹനം ആ സമയത്ത് ഉള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വാഹനം വിറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ അത് RTO ഓഫീസിൽ നമ്മൾ അതിന്റെ രേഖകൾ കൊടുത്ത് നമ്മുടെ പേരിലേക്ക് മാറാൻ ഇതിന് സമയം എടുത്തുനിന്നിരിക്കാം. പക്ഷെ നമ്മളൊരു 50 രൂപയുടെ മുദ്രപത്രത്തിലോ മറ്റോ നമ്മൾ ഇന്ന സമയത്ത് ഇന്ന ദിവസം ഈ വാഹനം ഇന്ന ആൾക്ക് വിറ്റിരിക്കുന്നു എന്നൊരു സാധനം ആദ്യം എഴുതി വാങ്ങിക്കുകയും അതിനുശേഷം RTO ഓഫീസിൽ കൊടുക്കേണ്ട പേപ്പേഴ്സ് കൊടുക്കുകയും ചെയ്താൽ നമുക്ക് ഈ ഒരു വലിയ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് മെക്കാനിക്കലി ഉള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ സാധാരണ ഒരു വാഹനം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം നോക്കുന്നത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിലൊരു 50,000 കിലോമീറ്റർ താഴെ എന്നാൽ കണ്ട് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി വാഹനം വാങ്ങിക്കും. പക്ഷേ ഇപ്പോൾ ഈ ചൈനയിൽ നിന്നൊക്കെയുള്ള വളരെ ചീപ്പ് മെഷീൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഓഡോമീറ്റർ എങ്ങനെ വേണമെങ്കിലും മാറ്റാവുന്ന ചില മെഷീൻസ്, അതായത് 50,000 കിലോമീറ്റർ ഓടിയ വാഹനം വേണമെങ്കിൽ നമുക്ക് 20,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ എന്ന് ഓഡോമീറ്ററിൽ വരച്ച് തീർക്കാൻ പറ്റും. അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഒരു സാധാരണ ഒരു നല്ല മെക്കാനിക്കിന് പോലും ഒരു വാഹനത്തിന്റെ അവസ്ഥ പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം വാഹനത്തിന്റെ ഇന്റീരിയർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ഓടിയിട്ടുണ്ട്, എത്ര അലസമായിട്ടാണ് ഇത് ഓടിച്ചത്, അല്ലെങ്കിൽ എത്ര നന്നായിട്ടാണ് കൊണ്ടു നടന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒന്നുകിൽ അത്തരത്തിലുള്ള ചില സെന്റേഴ്സ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് വാഹനം വിശദമായിട്ട് പരിശോധിച്ച് അതിന്റെ റിപ്പോർട്ട് തരുന്നത്. അങ്ങനെ അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കിനെ കൊണ്ട് വാഹനം പൂർണ്ണമായിട്ടും പരിശോധിപ്പിച്ചതിന് ശേഷം മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ.
ഓക്കെ, അപ്പോൾ വണ്ടി വാങ്ങിക്കുമ്പോഴും വണ്ടി വിൽക്കുമ്പോഴും സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെ കുറിച്ചാണ് റെഡ് എഫ് എം മോർണിംഗ് നമ്പറിലൂടെ നമ്മൾ അറിഞ്ഞും പറഞ്ഞും കൊണ്ടിരിക്കുന്നത്. സൗമ്യയാണ് കൂടെ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.